കൊമാല, സന്തോഷ് ഇച്ചിക്കാനം. കഥ 6, പേജ് 51. ദേവി നനച്ചത്. പാടിച്ചിറ അയ്യപ്പൻ്റെ ഭാര്യയും കുട്ടികളും പെരുവഴിയിലാകുമെന്ന് വിധി വരുന്നതിനു മുമ്പേ എനിക്കറിയാമായിരുന്നു. കടക്കണി മൂലം മരിച്ച കർഷകരുടെയും കടക്കണിയിൽപ്പെട്ടവരുടെയും കൺവെൻഷനിൽ പങ്കെടുക്കാൻ പൂമണിയെയും മക്കളെയും കൂട്ടി എറണാകുളത്തേക്ക് വണ്ടി കയറുമ്പോൾ അതിനെപ്പറ്റിയൊന്നും ഞാൻ അവരോട് പറഞ്ഞില്ല. പൂമണിയാകട്ടെ എന്നോടൊന്നും ചോദിച്ചതുമില്ല. കേസിൻ്റെ ഗതി എങ്ങോട്ടാണെന്ന് അവരും ചിലതൊക്കെ ഊഹിച്ചു കാണും. വിഷം അകത്തു ചെന്ന് മരിക്കും മുമ്പ് അയ്യപ്പൻ പലരിൽ നിന്നുമായി വാങ്ങിയതും കോളാടി സഹകരണ ബാങ്കിൽ നിന്ന് വാഴ നടാൻ വായ്പയായി കൈപ്പറ്റിയതും എല്ലാം കൂടി 1.5 ലക്ഷത്തോളം ഈടാക്കാൻ വീടും പറമ്പും ജപ്തി ചെയ്യുകയല്ലാതെ കോടതിക്ക് വേറെ വഴിയൊന്നുമില്ല. അയ്യപ്പൻ്റെ മക്കളുടെ കോർട്ട് ഗാർഡിയനായി 13 മാസക്കാലം തോൽക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും ഞാൻ കോടതിയോട് തർക്കിച്ചു. കേസ് പരിഗണനയ്ക്ക് വയ്ക്കുന്ന ദിവസങ്ങളിലൊക്കെ പാടിച്ചിറയിൽ നിന്ന് 2 കിലോമീറ്റർ നടന്ന് 6:15 ആദ്യ ബസ്സിൽ തുമ്പശ്ശേരിയിൽ വന്നിറങ്ങി നഗരത്തിലേക്ക് ട്രാൻസ്പോർട്ട് പിടിച്ച് 9 രൂപ ഓട്ടോയ്ക്കും കൊടുത്ത് കോടതിയിലെത്തുന്ന അയ്യപ്പൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ജയഭാരത് ഹോട്ടലിൽ നിന്നും സ്വന്തം ചെലവിൽ ഞാൻ ഊണ് വാങ്ങിക്കൊടുത്തു. കക്ഷികളോട് ഈ വക മനസ്സലിവൊന്നും കാണിക്കാത്ത ആളാണ് ഞാൻ. കേസും കൂട്ടവുമായി വരുന്നവരുടെ കണക്കുകളിലേക്ക് നോക്കരുതെന്ന് എൻ്റെ സഹപ്രവർത്തകയായ ജെന്നിഫർ പറയാറുണ്ട്. ഇത്തിരി ഹൃദയപരമാർത്ഥതയൊക്കെയുള്ള ഒരു വക്കീലിനെ മാനസികമായി തളർത്തുകയും വലിച്ചടുപ്പിക്കുകയും ചെയ്യുന്ന അദൃശ്യമായ ഒരു ചുഴി ഓരോ കണ്ണുകളിലുമുണ്ട്. പക്ഷേ അയ്യപ്പൻ്റെ മക്കളുടെ കണ്ണുകളെ വെച്ചൊഴിയാൻ എനിക്ക് സാധിച്ചില്ല. ആവി പൊങ്ങുന്ന ചോറിനുമേൽ സാമ്പാർ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം അവർ നിശബ്ദരാകും. വേവിച്ച പച്ചക്കറി കഷ്ണങ്ങളിലെ സൗമ്യമായ വാസനയ്ക്കുമേൽ അവരുടെ ഇളം വിരലുകൾ ഏതോ ഓർമ്മകളെ തൊട്ടൊഴിയുന്നത് പോലെ തെല്ലിട നിൽക്കുന്നത് കാണാം. അപ്പോഴൊക്കെ കണ്ണുകൾ നിറഞ്ഞ് പൂമണി എന്നോട് പറഞ്ഞു, അവർക്ക് അച്ഛൻ്റെ വിചാരം വന്നതാ. അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് നെല്ലും പറമ്പിൽ നിറയെ പച്ചക്കറികളും ഉണ്ടായിരുന്നു. പൂമണി സാരിയുടെ അറ്റം കടിച്ച് വിതുമ്പൽ അമർത്തി. ചേമ്പ്, കാച്ചിൽ, വഴുതിനി, ചേന, വെണ്ട ഇതൊക്കെ ചാലുകീറി കുഴികുത്തി വരിവരിയായി നടും. പടവലത്തിനും കയ്പയ്ക്കും പ്രത്യേകം പന്തലുകൾ വേണം. കുമ്പളം വെറുതെ വളർത്തിവിട്ടാൽ മതി. പൂമണിയുടെ വിവരണത്തിൽ നിന്നും സമൃദ്ധമായ ഒരു കൃഷിത്തോട്ടം കാറ്റിൽ മെല്ലെ ആടി. പൂക്കൾ അടർന്ന് നനവുള്ള തടത്തിൽ വീണു. അതിനു മുകളിലൂടെ നടന്ന് ഉറുമ്പുകൾ തല ഉയർത്തി. അയ്യപ്പൻ്റെ കുട്ടികൾ ഒരു വറ്റുപോലും കളയാതെ ഇല വൃത്തിയാക്കി എഴുന്നേറ്റു. ഒരു ദിവസം ജയഭാരതിലേക്ക് നടക്കുമ്പോൾ പൂമണി പറഞ്ഞു, കേസിന് വരാൻ മക്കൾക്ക് വലിയ ഇഷ്ടാ, ഉച്ചയ്ക്ക് വയറ് നിറച്ച് ഉണ്ണാമല്ലോ. മതി, ഈ വക സെൻറ്റിമെൻസൊന്നും എനിക്ക് കേൾക്കേണ്ട എന്നൊരു നോട്ടം എൻ്റെ നേരെ പായിച്ച് ജെന്നിഫർ തിളച്ച പാൽ ഗ്യാസ് ബർണറിൽ നിന്നും ഇരുമ്പുകൂടിൽ കൊണ്ട് ഇറക്കി വെച്ചു. എങ്കിൽ നീയൊരു കാര്യം ചെയ്യി, പാൽ 2 ഗ്ലാസുകളിൽ പകർന്നുകൊണ്ട് ജെന്നിഫർ പറഞ്ഞു, ലോകത്തുള്ള സകല കക്ഷികളെയും വിളിച്ച് ഗംഭീരമായ ഒരു അന്നദാനം അങ്ങോട്ട് നടത്തു. എടി, അയ്യപ്പന് നീതി കിട്ടില്ല. ഒരു വിധി പ്രഖ്യാപനം കൊണ്ട് കോടതി ഈ കേസ് ചുരുട്ടി മൂലക്കിടും. അയാൾ ചൂണ്ടുപ്പ് വെച്ച കൊടുത്ത സകല ഡോക്യുമെൻസും ബാങ്ക് സബ്ജഡ്ജിക്ക് മുൻപിൽ ഹാജരാക്കിയിട്ടില്ലേ, കേസ് ജയിക്കില്ല. ജെന്നിഫർ പാൽ എനിക്ക് നീട്ടി. ദേ, വലിച്ചങ്ങോട്ട് കൂടി, നല്ല ഉറക്കം കിട്ടും. എനിക്ക് രാവിലെ ഒരു ആർഗ്യുമെൻ്റ് ഉള്ളതാ. ജെന്നിഫർ ഉറക്കത്തിലേക്ക് തൻ്റെ കൊതുകുവല എറിഞ്ഞു. രേഖകളിൽ അയ്യപ്പൻ്റെ ചുണ്ടപ്പുകൾ കണ്ടാൽ അപ്പോൾ മാന്തിയെടുത്ത കൂർക്കക്കിഴങ്ങുകളാണെന്നേ തോന്നൂ. എൻ്റെ മണ്ണിൽ പലയിടത്തായി അവ സഹതാപമായി വിളഞ്ഞു കിടപ്പുണ്ട്. ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള എല്ലാ പഴുതുകളും അയാൾ പോലും അറിയാതെ സ്വന്തം വിരലടയാളങ്ങളാൽ മുദ്രവയ്ക്കപ്പെട്ടു. ഒടുവിൽ ഒരു മൺകട്ട പോലെ ദാഹിച്ച് അയാൾ ഉണങ്ങിയ നെൽവയലിൽ മരിച്ചു കിടന്നു. ജെന്നിഫർ പറയുന്ന വിധി പ്രഖ്യാപനം ഒരു ഇരുമ്പുകൊടിലാണെന്ന് എനിക്കും തോന്നി. അകമേ തിളച്ചുമറിയുന്ന ധാന്യങ്ങൾ പോലെ ബന്ധുപൊട്ടി ഹൃദയം തുറന്ന് കരയുന്ന ഒരുപാട് ജീവിതങ്ങളെ കൈപ്പൊള്ളാതെ ഇറക്കി വയ്ക്കാൻ കേവലം ഒരു വിധി പ്രഖ്യാപനത്തിന് സാധിക്കും. മുഖത്ത് നഗരത്തിൻ്റെ പുകയും പാറിയ തലമുടിയുമായി പൂമണിയോടൊപ്പം ബസ്സിറങ്ങിയപ്പോൾ അയ്യപ്പൻ്റെ മക്കളുടെ ചെരിപ്പിടാത്ത കാലടികൾക്ക് താഴെ നഗരം പുൽനാമ്പുകളെ സ്വപ്നം കണ്ടു. കായലിനോട് ചേർന്ന് ഒരു മൈതാനത്തിലായിരുന്നു കൺവെൻഷൻ. വാഹനങ്ങളിലും കാൽനടയായും കർഷകർ അവിടേക്ക് വന്നുകൊണ്ടിരുന്നു. ഫുട്പാത്തിലൂടെ വിയർത്ത് കുളിച്ച് ധൃതിയിൽ നടക്കുമ്പോൾ അവർ ഇഞ്ചി കൃഷിയിലുണ്ടായ കനത്ത നഷ്ടത്തെക്കുറിച്ചും കാലവർഷത്തിൻ്റെ വഞ്ചനയെപ്പറ്റിയും ഉറക്കെ സംസാരിച്ചു. മുഖംമൂടി വെച്ച നഗരത്തിൻ്റെ പ്രസരിപ്പിനും ചടുലതയ്ക്കുമേൽ കർഷകരുടെ ഹൃദയത്തിൽ നിന്ന് നിരുന്മേഷത്തിൻ്റെ ഒരു ആവി ഉയർന്ന് കെട്ടിടങ്ങളെ വളഞ്ഞു. ആൾക്കൂട്ടത്തിൽ മരിച്ചവരുമുണ്ടാകാം. ജീവിച്ചിരിക്കുന്നവരുടെ കണ്ണിൽപ്പെടാതെ കായൽക്കരയിലേക്ക് വന്ന് അവർ പ്രസംഗവേദിയിലേക്ക് നോക്കുന്നുണ്ടാവാം. ഒരു നീർച്ചാല് പോലെ ജീവനിലേക്ക് തിരിച്ചൊഴുകാൻ പറ്റാത്ത മനോവിഷമത്തോടെ അമ്മൻകോവിൽ റോഡിൽ പൂമണിയെ നോക്കി നിൽക്കുന്ന അയ്യപ്പനെ ഞാൻ സങ്കല്പിച്ചു. യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ബാച്ചായിരുന്ന രാമദാസിനെ കണ്ട് പൂമണിയെയും മക്കളെയും പറ്റി ചാനലിൽ ഒരു പ്രോഗ്രാം തയ്യാറാക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തു. ഒരു വശത്ത് ചർച്ചകൾ നീണ്ടു നീണ്ടു പോയപ്പോൾ കുട്ടികൾ വിശന്ന് കരയാൻ തുടങ്ങി. പൂമണി പറഞ്ഞു, ഇപ്പോൾ പുറപ്പെട്ടാലേ തുമ്പശ്ശേരിയിൽ നിന്ന് ബസ് കിട്ടൂ. കൺവെൻഷൻ നഗറിൽ നിന്നും ഞങ്ങൾ മെല്ലെ പുറത്തു വന്നു. കൺവെൻഷൻ്റെ ഭാഗമായി അങ്ങങ്ങ് ചില വിപണന സ്റ്റാളുകൾ വന്നിരിക്കുന്നത് കണ്ടു. സ്വകാര്യ നഴ്സറിയിൽ നിന്നും വളർത്തിയെടുത്ത പലയിനം വൃക്ഷത്തൈകൾ, വിത്തുകൾ, കാർഷിക വേലകളെ ലളിതവും കാര്യക്ഷമവുമാക്കാൻ പാകത്തിലുള്ള യന്ത്രോപകരണങ്ങൾ, കവാടത്തിൽ ഫുക്കുവോക്കയുടെ ഛായാചിത്രങ്ങൾ തൂക്കിയിട്ട പുസ്തകശാലകൾ. കൺവെൻഷനിൽ എന്തെങ്കിലും തീരുമാനമുണ്ടാകും, ഞാൻ പൂമണിയെ സമാധാനിപ്പിച്ചു. എന്തു തീരുമാനം എന്ന് പൂമണി എന്നെ നോക്കി. വിഷം വാങ്ങാനുള്ള കാശെങ്കിലും സർക്കാർ തരും, പൂമണി പറഞ്ഞു. നഗരത്തിൻ്റെ ആലങ്കാരികമായ കാഴ്ചകൾ ഓരോന്നിലേക്കും വിരൽ ചൂണ്ടി അത്ഭുതത്താൽ ഒച്ച വെച്ച് മുന്നിൽ നടക്കുകയായിരുന്ന അയ്യപ്പൻ്റെ മകൻ പെട്ടെന്ന് നിന്നു അമ്മയെ നോക്കി. വിൽപ്പന പൊടി പൊടിക്കുന്ന വഴിയോര കച്ചവടക്കാരിൽ ഒരാൾ അവരെ മാടി വിളിക്കുന്നു. അയാളുടെ മുന്നിൽ വിവിധ നിറങ്ങളിൽ നാനാതരം വിത്തുകൾ. ഒന്ന് നടക്കുന്നുണ്ടോ വേഗം? പൂമണി മക്കളെ മുന്നോട്ട് തള്ളി. മകൻ വാശി പിടിച്ച് കരഞ്ഞു. ചീര, അമര, കുമ്പളം, പാവയ്ക്ക എന്ന് വിൽപ്പനക്കാരൻ കുട്ടികളിലേക്ക് പ്രലോഭനത്തിൻ്റെ വിത്തുകൾ എറിഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ 10 രൂപ എടുത്ത് അയ്യപ്പൻ്റെ മകന് കുറേ വിത്തുകൾ വാങ്ങിക്കൊടുത്തു. അവൻ 2 കൈയിലും വിത്തുകൾ ഭദ്രമായി ചുരുട്ടിപ്പിടിച്ച് ഞങ്ങൾക്ക് മുന്നിൽ നടന്നു. ബസ് കയറുമ്പോൾ പൂമണി പറഞ്ഞു, വിധി കേൾക്കാൻ ഞങ്ങൾ വരില്ല. ഇനി എന്നാണ് കാണുക? ഞാൻ ചോദിച്ചു. അവർ ഒന്നും പറഞ്ഞില്ല. അവർ എൻ്റെ നേരെ കൈകൾ കൂപ്പി. ചെയ്ത എല്ലാ സഹായങ്ങൾക്കുമുള്ള നന്ദി അവരുടെ നിറഞ്ഞ കണ്ണുകളിൽ ഞാൻ കണ്ടു. ബസ് നീങ്ങി, കുട്ടികൾ കൈവീശി. രാത്രി കൊതുകുവല വീശും മുൻപ്, ഞാൻ ജെന്നിഫറിനോട് ചോദിച്ചു, നീ ഫുട്പാത്തിലെ ചില വിത്തുകൾ കണ്ടിട്ടുണ്ടോ? ഉവ്വ്, ജെന്നിഫർ പറഞ്ഞു. അവ നട്ടാൽ മുളയ്ക്കുമോ? ചിലത് മുളയ്ക്കുമായിരിക്കും. ജെന്നിഫർ തിരിഞ്ഞു കിടന്നു.